السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. نبي صلى الله عليه وسلم ചരിത്ര വിശദീകരിക്കുന്ന സീറത്തുൽ നബവി അല്ലെങ്കിൽ അസ്സീറത്തുൽ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വിശദീകരിക്കുന്ന ദർസിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ദർസിൽ ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ചത് ഏറ്റവും നല്ല കുടുംബത്തിലാണ്, ഏറ്റവും നല്ല തറവാടിലാണ്, ഏറ്റവും നല്ല കുടുംബ പരമ്പരയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്തതികളിൽ നിന്ന് ഓരോ തവണയും തെരഞ്ഞെടുക്കുകയും വീണ്ടും തെരഞ്ഞെടുക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും നല്ല കുടുംബ പരമ്പരയും ബന്ധുക്കളും ഏറ്റവും നല്ല തറവാടും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ان الله اصطفى كنانه من ولد اسماعيل. اسماعيل نبي عليه الصلاه والسلام يده മക്കളിൽ നിന്ന് الله سبحانه وتعالى كنانه തിരഞ്ഞെടുത്തു. واصطفى قريشا من كنانه. كنانه ൽ നിന്ന് الله سبحانه وتعالى قريشനെ പ്രത്യേകം തിരഞ്ഞെടുത്തു. واصطفى من قريش ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഹാഷിം കുടുംബത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ഹാഷിം കുടുംബത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തോ ഒരു പരാതി പറയുന്നതിന് വേണ്ടിയാണ് എത്തിയത് എന്നതുപോലെ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിമ്പറിൽ കയറി നിന്നു. എന്നിട്ട് റസൂലുള്ള ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്? അപ്പോൾ സഹാബികൾ പറഞ്ഞു, അൻത റസൂലുള്ളാഹ് അലൈക്കസ്സലാം, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ സലാം അങ്ങയുടെ മേൽ ഉണ്ടാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് ആണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു. അവരിൽ ഏറ്റവും നല്ല സൃഷ്ടികളിലാണ് അല്ലാഹു എന്നെ നിശ്ചയിച്ചത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിൽ ഏറ്റവും നല്ല ആളുകളെ രണ്ട് വിഭാഗമാക്കി തിരിച്ചു. അവരിൽ ഏറ്റവും നല്ല കക്ഷിയിൽ അല്ലാഹു എന്നെ ഉൾപ്പെടുത്തി. സുമ്മ ജഅലഹും ഖബായിൽ, പിന്നെ ആ കക്ഷിയെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത ഖബീലകളാക്കി തിരിച്ചു. ഫജഅലനി ഫീ ഖൈരിഹിം ഖബീല, അതിൽ ഏറ്റവും നല്ല ഖബീലയിൽ, ഏറ്റവും നല്ല ഗോത്രത്തിൽ അല്ലാഹു എന്നെയാക്കി. സുമ്മ ജഅലഹും ബുയൂത, ആ ഖബീലയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളെ നിശ്ചയിച്ചു. فجعلني في خيرهم بيتا, അവരിൽ ഏറ്റവും നല്ല കുടുംബത്തിൽ അല്ലാഹു എന്നെ നിശ്ചയിച്ചു.
فأنا خيركم بيتا وخيركم نفسا. ഞാൻ നിങ്ങളിൽ ഏറ്റവും നല്ല കുടുംബമുള്ളവനാണ്, ഞാൻ നിങ്ങളിൽ ഏറ്റവും നല്ലവനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ല പരമ്പരയാണ്. അവിടുന്ന് ജനിച്ചത് ഏറ്റവും നല്ല കുടുംബത്തിലാണ്, എല്ലാ നബിമാരും ജനിക്കുന്നത് പോലെ അല്ല. മറ്റെല്ലാ നബിമാരെക്കാളും ശ്രേഷ്ഠമായ, സംശയത്തിന് യാതൊരു വകയുമില്ലാത്ത രൂപത്തിൽ ഏറ്റവും ഏറ്റവും ശുദ്ധമായ നസബിലാണ്, ഏറ്റവും പ്രതാപമുള്ള തറവാടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായതിനു ശേഷം അവിടുത്തെ ശത്രുക്കളിൽ മുൻപന്തിയിൽ നിന്നിരുന്നയാളാണ് അബൂ സുഫിയാൻ. ഒരിക്കൽ അബൂ സുഫിയാൻ ഹിർഖൽ എന്ന രാജാവിന്റെ അടുക്കൽ ചെന്നു. ഹിർഖൽ അബൂ സുഫിയാനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചു. ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ, പല ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഹിർഖൽ ഇപ്രകാരം ചോദിച്ചു. അയാൾ പറഞ്ഞു, കൈഫ നസബുഹു ഫീകും, ഈ മുഹമ്മദ് അവന്റെ തറവാട് നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ്, എങ്ങനെയുള്ള തറവാട്ടിലാണ് അവൻ ജനിച്ചത്? അബൂ സുഫിയാൻ, പിന്നീട് അദ്ദേഹം സഹാബിയായി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഹുവ ഫീന ദൂ നസബ്, ഞങ്ങൾക്കിടയിൽ വലിയ തറവാടുള്ള ആളുകളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരമ്പര, 21 പിതാക്കൾ അവിടെ വരെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണ്ഡിതന്മാർ യോജിച്ച് നിവേദനം ചെയ്ത അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ എടുത്തു നൽകിയ അവിടുത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ഇപ്രകാരമാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ്, ഇബ്നു ഹാഷിം, ഹാഷിം അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. ഹാഷിം ഖുറൈശികളുടെ കൂട്ടത്തിൽ വളരെ ബഹുമാനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അബ്ദുൽ മുത്തലിബ് അതുപോലെ തന്നെയാണ്, അല്ല, അറബികളുടെ ചരിത്രത്തിൽ തന്നെ അബ്ദുൽ മുത്തലിബിനെ പോലെ ആദരിക്കപ്പെട്ട ഒരാൾ അതിനു മുൻപുണ്ടായിട്ടില്ല. അത്രമാത്രം സ്ഥാനം അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊരു കാരണം ആനക്കലഹവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ ഇടപെടലുകളാണ്. അബ്രഹത്തിന്റെ അടുക്കൽ പോയി അബ്ദുൽ മുത്തലിബ് സംസാരിച്ചത്. അതുപോലെ തന്നെ സംസം കിണർ, അത് അറബികൾക്ക് നഷ്ടപ്പെട്ടു പോയതായിരുന്നു. പിന്നീട് അത് വീണ്ടെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്. അദ്ദേഹത്തിന് തുടർച്ചയായി ചില ദിവസങ്ങളിൽ സ്വപ്നത്തിൽ സംസമിന്റെ സ്ഥാനം കാണിക്കപ്പെട്ടു, എന്നിട്ടത് കുഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് കുഴിക്കാൻ വേണ്ടി തന്റെ തൂമ്പയും എടുത്ത് പുറത്തിറങ്ങി. ആ സ്ഥലത്ത് പോയി കുഴിച്ചപ്പോൾ സംസമിന്റെ വെള്ളം പുറത്തേക്ക് വന്നു. അപ്പോൾ ഖുറൈശികൾ അവരെല്ലാവരും വന്നു. അവർ പറഞ്ഞു, സംസമിൽ ഞങ്ങൾക്കും പങ്കുണ്ട്, ഈ വെള്ളത്തിൽ ഞങ്ങൾക്കും പങ്കുണ്ട്, അതുകൊണ്ട് നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഇത് നോക്കി നടത്താനും ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം നൽകണം, അതിലുള്ള പങ്ക് നൽകണം. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇല്ല, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് കാണിച്ചു തന്ന കാര്യമാണ്. എന്റെ അർത്ഥം വെള്ളം കൊടുക്കൂല എന്നല്ല, മറിച്ച് ഇതിന്റെ കൈകാര്യകർത്തൃത്വം എനിക്കാണ്. അപ്പോൾ അവർക്കിടയിൽ തർക്കമായി. അങ്ങനെ അവർ പറഞ്ഞു, നമുക്കൊരു ജോത്സ്യന്റെ അടുക്കൽ പോയി കാര്യം പരിഹരിക്കാം. അങ്ങനെ അവരെല്ലാവരും കൂടി ജോത്സ്യന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് അബ്ദുൽ മുത്തലിബും കൂട്ടരുമുണ്ട്, മറ്റു ഗോത്രങ്ങളും അവരുടെ കൂട്ടങ്ങളുമുണ്ട്. പോകുന്ന വഴിക്ക് എല്ലാവരുടെയും കയ്യിലെ വെള്ളം കുറഞ്ഞു, അവരേതാണ്ട് മരിക്കുമെന്ന് ഉറപ്പായി. അങ്ങനെ അവർക്കിടയിൽ കൂടിയാലോചനകൾ നടന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാം, എല്ലാവരും അവരവർക്ക് വേണ്ടിയുള്ള കബർ കുഴിക്കുക, എന്നിട്ട് അതിന്റെ അടുത്തിരിക്കുക, എന്നിട്ട് ഓരോരുത്തരായി മരിച്ചു വീഴും, അവസാനം ബാക്കിയാകുന്നവൻ അവൻ എല്ലാവരുടെയും വിഭവങ്ങൾ എടുക്കുകയും തന്റെ ജീവൻ നിലനിർത്തുകയും ചെയ്യുക. എല്ലാവരും മരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. അങ്ങനെ അവരെല്ലാവരും കുഴിയെടുത്തു. കുഴിയെടുത്തതിന് ശേഷം അവരിങ്ങനെ അതിന്റെ അടുത്ത് കാത്തിരിക്കാൻ തുടങ്ങി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമല്ല, മരണം നമ്മൾ സ്വയം വിളിച്ചു വരുത്താൻ. അദ്ദേഹം പറഞ്ഞു, നമുക്ക് തീരുമാനം മാറ്റാം, നമുക്ക് വെള്ളം അന്വേഷിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോകാം. അങ്ങനെ അവർ കുതിരപ്പുറത്ത് കയറി. കുതിര അതിന്റെ കടിഞ്ഞാൻ വലിച്ച ഉടനെ അതിന്റെ കാല് മണ്ണിൽ പുരണ്ട ഉടനെ അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നു. ഇത് കണ്ടതോടുകൂടി മക്കയിൽ ഉണ്ടായിരുന്ന മറ്റ് ഗോത്രങ്ങൾ അവരുടെ തലവന്മാർ അബ്ദുൽ മുത്തലിബിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള പദവി അംഗീകരിക്കുകയും ചെയ്ത സംഭവം സീറയുടെ ചില കിതാബുകളിൽ, ചരിത്രത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത്തരം കഥകൾ ഇതെല്ലാം ഹദീസ് പോലെ വിശകലനം ചെയ്യപ്പെടുന്ന സംഭവങ്ങളല്ല, നമ്മളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം അത് വായിക്കുന്ന സന്ദർഭത്തിൽ അതിൽ പിന്നെ പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനനത്തിന് മുൻപുള്ള കാര്യങ്ങൾ, അവിടുത്തെ ജനനത്തിന് ശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നത് വരെയുള്ള ചില കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഹദീസുകളിൽ നോക്കുന്നത് പോലെയുള്ള സനദിന്റെ പരിശോധന ഇല്ല. കാരണം നമുക്ക് ചരിത്രമാണ്, ഇത് ചരിത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയപ്പെട്ടതായി കാണാൻ സാധിക്കും. അപ്പോൾ അബ്ദുൽ മുത്തലിബ് അവർക്കിടയിൽ വളരെ പരിഗണിക്കപ്പെട്ടിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഹാഷിം. ഹാഷിം അദ്ദേഹം ഉറൈഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദാനശീല ഉള്ളയാളായിരുന്നു. മാത്രമല്ല ഖുറൈശികൾക്ക് കച്ചവടം പഠിപ്പിച്ചു കൊടുത്തത് ഹാഷിമാണ്. ഇങ്ങനെ ഖുറൈശികളുടെ നേതാവ് എന്ന യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ അറിയപ്പെട്ട വ്യക്തിയാണ് ഹാഷിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതാക്കന്മാരെല്ലാം അറബികൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൽ മുത്തലിബ് മക്കയിൽ മാത്രമല്ല മദീനയിൽ വരെ പ്രസിദ്ധനായിരുന്നു. അറബ് നാടുകളിലെല്ലാം അബ്ദുൽ മുത്തലിബിന്റെ പേര് പ്രസിദ്ധമായിരുന്നു. അത്രമാത്രം അബ്ദുൽ മുത്തലിബിന് സ്ഥാനമുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പേര് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദ് മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഐ ഇബ്നു ഗാലിബ് ابن فهر ابن مالك ابن النضر ابن كنانة ابن خزيمة ابن مدركة ابن إلياس ابن مضر ابن نزار ابن معد ابن عدنان ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര സ്ഥിരപ്പെട്ട പരമ്പരയാണ്. അഭിപ്രായ വ്യത്യാസമല്ല, ഇതിന് മുകളിലുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ പേരുകൾ എന്താണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കന്മാരിൽ പെട്ടവരാണ് ഇസ്മായിൽ എന്ന കാര്യത്തിൽ സംശയമല്ല. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽ പെട്ടയാളാണ് എന്ന കാര്യത്തിൽ സംശയമല്ല. പക്ഷെ ഇതിനിടയിലുള്ള ആളുകൾ അവരുടെ പേരുകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്രയും ഈ പറഞ്ഞ ഖദ്ർ, ഈ പറഞ്ഞ അത്ര ഭാഗം എങ്കിലും നമ്മൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. മുഹമ്മദ് ابن عبد الله ابن عبد المطلب ابن هاشم ابن عبد مناف ابن قصي ابن كلاب ابن مرة ابن كعب ابن لؤي ابن غالب ابن فهر ابن مالك ابن النضر ابن كنانة ابن خزيمة ابن مدركة ابن إلياس ابن مضر ابن نزار ابن معد ابن عدنان ان شاء الله ഇത് നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ എഴുതിത്തരാം. അത് നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കേണ്ട കാര്യമാണ്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നസബ് അവിടുത്തെ പിതൃപരമ്പര ഇത്ര ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, ഖറജ്തു മിൻ നികാഹ്, എന്റെ പരമ്പര അത് പൂർണമായി വിവാഹബന്ധത്തിൽ നിന്നുണ്ടായതാണ്, അതിലൊരു പരമ്പരയിൽ പോലും വ്യഭിചാരം നടന്നിട്ടില്ല. എന്റെ പിതൃപരമ്പരയിൽ ഒരാൾ പോലും വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല, ഞാൻ പൂർണമായും വിവാഹബന്ധത്തിൽ നിന്നുണ്ടായ പിതൃപരമ്പരയിലാണ് ഞാൻ ജനിച്ചത്. ഒരാൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽപ്പെട്ട ഒരാൾ പോലും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഖറജ്തു മിൻ നികാഹിൻ വലം അഖ്റുജ് മിൻ സിഫാഹ്, വ്യഭിചാരത്തിൽ നിന്നല്ല ഞാൻ വന്നത്. മില്ലതുൻ ആദമ ഇല അൻ വലദനി അബി വ ഉമ്മി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എന്റെ വാപ്പയും ഉമ്മയും വരെ ഒരിക്കൽ പോലും എന്റെ പിതൃപരമ്പരയിൽ വ്യഭിചാരം സംഭവിച്ചിട്ടില്ല. വലം യുസിബ്നി മിൻ സിഫാഹിൽ ജാഹിലിയ്യതി ഷൈഉൻ, ജാഹിലിയ കാലഘട്ടത്തിലുള്ള വൃത്തികേടുകളിൽ ഒന്നും തന്നെ എന്നെ സ്പർശിച്ചിട്ടില്ല. അത്രമാത്രം പരിശുദ്ധമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. മാത്രമല്ല അവിടുത്തെ പിതൃപരമ്പരയാകട്ടെ ഇത്രമാത്രം ശുദ്ധമാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്ര ശുദ്ധമായ പിതൃപരമ്പരയിൽ ഇത്ര മഹത്തരമായ തറവാട്ടിൽ ജനിപ്പിച്ചത്? പല കാരണങ്ങൾ പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, അറബികൾ അവർക്കിടയിൽ തറവാടിത്തവും സ്ഥാനവുമുള്ള ആളുകളുടെ സംസാരമേ ശ്രദ്ധിക്കാറുള്ളൂ. അറബികൾ സംസാരത്തിന് ശ്രദ്ധ കൊടുക്കണമെങ്കിൽ അവൻ എന്തു വേണം? തറവാടിത്തം വേണം. അവൻ നല്ല തറവാട്ടിൽ ജനിച്ചവനായിരിക്കണം. കാരണം നല്ല കുടുംബത്തിൽ ജനിച്ചവർ അവർക്ക് നല്ല സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കും, പൊതുവെ അത് അവർക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടാവും. രാജാക്കന്മാരുടെ കുടുംബത്തിൽ ജനിക്കുന്നവർ അവർക്ക് അധികാരത്തിന്റെ രീതികൾ അത് പൊതുവെ ജനത്തിൽ തന്നെ എന്തുണ്ടാവും, ശീലിച്ചു വന്നിട്ടുണ്ടാവും. അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ മര്യാദകൾ നമുക്ക് പൊതുവെ അറിയുന്നതാണ്. ഓരോ സമൂഹവും അവരെവിടെയാണ് അതിന്റെ ആളുകളുള്ളത്, അതിന്റെ രീതികൾ, അത് ആ സംസ്കാരത്തിന്റെ അടയാളങ്ങൾ അവരുടെ മക്കളിൽ കാണാൻ പറ്റും. ഓരോ വിഭാഗം ആൾക്കാർ, ഓരോ നാട്ടുകാർ അവിടെ ജനിക്കുന്ന അതിനനുസരിച്ചായിരിക്കും അവരുടെ സ്വഭാവങ്ങൾ. അറബികൾ അവരിൽ ഏറ്റവും നല്ലവരുടെ, ഏറ്റവും നല്ല തറവാടിത്തമുള്ളവരുടെ സംസാരമേ ശ്രദ്ധിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സംശയത്തിനും വക നൽകാത്ത വിധം ഏറ്റവും പരിശുദ്ധമായ തറവാട്ടിലാണ് അവിടുത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറബികൾക്കിടയിൽ മുൻപ് തന്നെ വലിയ സ്ഥാനമുള്ളവരായിരുന്നു. അവിടത്തേക്ക് സ്ഥാനം കിട്ടാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമല്ല. ചില ആളുകൾ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അറബികളുടെ അധികാരം നേടിയെടുക്കുന്നതിനു വേണ്ടിയല്ല അവിടുത്തെ ഈ നുബുവത്ത് അവിടുന്ന് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അവിടുന്ന് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത്, ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്തത് അധികാരം കിട്ടുന്നതിനു വേണ്ടിയല്ല. അധികാരം കിട്ടുന്നതിനായിരുന്നെങ്കിൽ ഈ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം കിട്ടുമായിരുന്നു. കാരണം അവിടുന്ന് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല തറവാടിയായിരുന്നു, ഏറ്റവും നല്ല തറവാട്ടിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഹാഷിം കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആദരിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയില്ല, ഒരാളുമില്ല. അത്രമാത്രം സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയ പ്രായം മുതൽ തന്നെ ലഭിച്ചിരുന്നു. എന്തിനധികം, അബൂ താലിബ് ചിലപ്പോൾ തന്റെ മക്കളെക്കാൾ, സ്വന്തം മക്കളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു, അവിടുത്തെ ആദരിച്ചിരുന്നു, അവിടത്തേക്ക് സ്ഥാനം നൽകിയിരുന്നു. അബൂ താലിബ് റസൂലുള്ളാന്റെ എളാപ്പയൻ. അത്രമാത്രം സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് അധികാരത്തിനു വേണ്ടിയല്ല ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്, മറിച്ച് അത് അവിടത്തേക്ക് ഇസ്ലാമില്ലെങ്കിൽ പോലും ലഭിക്കാമായിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലെങ്കിൽ അധികാരം കിട്ടേണ്ട ആളായിരുന്നു, പക്ഷെ അവിടുന്ന് തന്റെ പ്രബോധനത്തിനു വേണ്ടി ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു. ഇത്ര വലിയ തറവാടിത്തം ഉണ്ടായിട്ടും അവിടുന്ന് തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയും അവിടുത്തെ നേരെ കല്ലെറിയാൻ വരെ ആ നാട്ടുകാർ തയ്യാറാവുകയും ചെയ്തു. എന്നിട്ട് അവിടുന്ന് സഹിച്ചു നിന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദുക്കിന്, അവിടുത്തെ സത്യസന്ധതയ്ക്ക് ഏറ്റവും വലിയ തെളിവാണ്. ഇത്ര പ്രയാസം അവിടുന്ന് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പരീക്ഷണമുണ്ടായ നബിയാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അവിടുന്ന് ആകട്ടെ ഏറ്റവും നല്ല തറവാട്ടിൽ ജനിച്ച ആളാണ്, ഏറ്റവും ബഹുമാനിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതക്കുള്ള തെളിവുകളിലൊന്നാണ്. ശരി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനനം, അതിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളിൽ ചിലത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നി ഇൻദല്ലാഹി മക്തൂബുൻ ബിഖാതമിൻ നബിയീൻ വഇന്ന ആദമ അലൈഹി സലാമു ലമുൻജദിലുൻ ഫീ ത്വീനതിഹി. റസൂലുള്ള പറയുകയാണ്, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നബിമാരിൽ അന്തിമനാണ് എന്ന കാര്യം അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ എഴുതപ്പെട്ടു കഴിഞ്ഞിരുന്നു. എപ്പോൾ? വഇന്ന ആദമ അലൈഹി സലാമു ലമുൻജദിലുൻ ഫീ ത്വീനതിഹി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പടച്ച മണ്ണിൽ വീണ് കിടക്കുന്ന സന്ദർഭത്തിൽ, ആ സമയത്ത് ഞാൻ നബിമാരിൽ അന്തിമനാണ് എന്ന കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു ആദം നബിയെ പടക്കുന്നതിന് മുൻപ് രേഖപ്പെടുത്തപ്പെട്ട, പ്രത്യേകിച്ച് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, വസഅഖ്ബിറുകും ബിഔവലി ദാലിക്, എന്റെ നുബുവത്ത് അതിന്റെ തുടക്കം അതിലെ ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ദഅവത്തു അബി ഇബ്രാഹിം, എന്റെ പിതാവായ ഇബ്രാഹിം എന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അറബികളിൽ നിയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് ഞാൻ. റസൂലുള്ള ചില ഹദീസുകൾ പറഞ്ഞതായി കാണാം, അന ദഅവത്തു അബി ഇബ്രാഹിം, ഇബ്രാഹിം നബി എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ പ്രാർത്ഥന അതിനുള്ള ഉത്തരമാണ് ഞാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറബികൾക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു നബി അയക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ. വബിഷാറത്തു അഖി ഈസാ അലൈഹി സ്വലാം, എന്റെ സഹോദരനായ ഈസയുടെ സന്തോഷ വാർത്ത, അതിന്റെ പുലർച്ചയാണ് ഞാൻ. അള്ളാഹുവിന്റെ റസൂലായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലുകാർക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ച്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അപ്പോൾ ആ സന്തോഷ വാർത്തയുടെ പൂർത്തീകരണമാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിങ്കളാഴ്ചയാണ് ജനിച്ചത്, അത് സംശയമില്ലാത്ത കാര്യമാണ്, യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്ന കാര്യം അബു ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞതായി കാണാം. റസൂലുള്ള പറഞ്ഞു, ഫീഹി വുലിത്തു വഫീഹി ഉൻസില അലൈ, ആ ദിവസമാണ്, തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്, ആ ദിവസമാണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വഹി നൽകിയത്, തിങ്കളാഴ്ച ദിവസം. അന്നാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നത്. അന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് അയച്ചത്. ആ ദിവസം അല്ലാഹു തആല പറഞ്ഞതുപോലെ, വബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു, അല്ലാഹുവിന്റെ ഔദാര്യം അല്ലാഹുവിന്റെ കാരുണ്യം അതിന് നിങ്ങൾ സന്തോഷിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു എന്നത് അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്തുകളിൽ കാരുണ്യങ്ങളിൽ ഒന്നാണ്. ശരി, എങ്ങനെയാണ് അതിന് സന്തോഷിക്കേണ്ടത്? റസൂലുള്ള പറഞ്ഞു, തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്, അന്ന് നോമ്പ് നോൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ് എന്ന പേരിൽ, അന്ന് സന്തോഷിക്കുകയാണ് എന്ന പേരിൽ റസൂലുള്ളയുടെ ജന്മദിനം ആഘോഷിക്കുകയും അന്ന് രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും ഭക്ഷണം വെട്ടിവിഴുങ്ങി തിന്നുകയും ചെയ്യുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് കടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്. റസൂലുള്ള പറഞ്ഞത്, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്ര സത്യമാണ് സഹാബികൾ പറഞ്ഞത്! ഇസ്ലാമിൽ ഒരാൾ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ ആ ബിദ്അത്തിന്റെ സ്ഥാനത്ത് ഒരു സുന്നത്ത് നഷ്ടപ്പെടും. അവിടെ നബിദിനം എന്ന് പറഞ്ഞ ഒരു ബിദ്അത്ത് ഉണ്ടാക്കി അതിന്റെ സ്ഥാനത്ത് ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് ഉറപ്പുള്ള തിങ്കളാഴ്ച നോമ്പ് നോൽക്കുക എന്ന സുന്നത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഡേറ്റ് എന്നാണ്? അതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട്. എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. ചില പണ്ഡിതന്മാർ പത്തിലധികം അഭിപ്രായങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള ജനിച്ച ദിവസത്തിൽ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം ഏതാണ് എന്നതിൽ വരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു റബീഉൽ അവ്വലിലാണ്, ചില ആളുകൾ പറഞ്ഞു റബീഉൽ സാനിയിലാണ്, ചില ആളുകൾ പറഞ്ഞു റമദാനിലാണ്, മറ്റു മാസങ്ങൾ പറഞ്ഞ ആളുകളുമുണ്ട്.